ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. അച്ഛാ, കാശി ശേഖരനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു.
നിന്നെ കാണുമ്പോ അച്ഛൻ അഭിമാനം തോന്നുക കാശി. ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ടീമിലേക്ക് നീ ഒരു കപ്പ് നേടിക്കൊടുത്തതിൽ അച്ഛന് അളവറ്റ സന്തോഷമുണ്ട്. എന്റെ മകൻ ഇന്ത്യൻ ജേഴ്സി.
ഇന്ത്യൻ ജേഴ്സി ധരിച്ചിരിക്കുന്ന അവന്റെ ചുമലിൽ പിടിച്ച് അടിമുടിയെന്ന് നോക്കി ശേഖരൻ അഭിമാനത്തോടെ പറഞ്ഞു. അച്ഛന്റെ കണ്ണിൽ കാണുന്ന സന്തോഷം കാശിയുടെ മനസ്സ് നിറച്ചു. അന്നത്തെ ചാനലുകളിൽ ഇന്ത്യക്ക് ബാസ്കറ്റ്ബോളിൽ വേൾഡ് കപ്പ് കിട്ടിയ വാർത്ത കണ്ട് ഇന്ത്യ ഒന്നടങ്കം സന്തോഷിച്ചു. പിറ്റേ ദിവസത്തെ ഇന്ത്യൻ പത്രങ്ങളുടെ ആദ്യ പേജിലും കായിക പേജിലും കാശിനാഥനും കൂടെയുള്ള കളിക്കാരും കപ്പുയർത്തി നിൽക്കുന്നതും കാശിനാഥൻ മെഡലിൽ മുത്തമിട്ടിരിക്കുന്ന ഫോട്ടോയും വന്നു. സോഷ്യൽ മീഡിയ അതൊരാഘോഷമാക്കി മാറ്റി. ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ടീമിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ കാശി ജാനിയും കൂട്ടി ബാംഗ്ലൂരിലെ തേജസിന്റെ വീട്ടിൽ പോയി. ദ്രോണയുടെ കല്ലറയ്ക്ക് മുമ്പിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ കപ്പ് കിട്ടിയ സന്തോഷത്തിലും അവൻ ജാനിയുമായി അവിടെ പോയി. അതുപോലെ കോവിലകത്തിന്റെ മണ്ണിൽ ഉറങ്ങുന്ന ഭാഗീരഥിയുടെ അടുത്ത് പോയിട്ടും അവർ എന്നത്തെയും പോലെ പ്രാർത്ഥിച്ചിരുന്നു. അവനും ജാനിയും താമസിക്കുന്ന മുംബൈയിലെ വീട്ടിൽ അഭിനന്ദിക്കാൻ ഒരുപാട് പേർ എത്തിയിരുന്നു. കാശിനാഥൻ ചാനലുകളിൽ ഇന്റർവ്യൂ കൊടുത്തും നാട്ടിലെ സ്വീകരണങ്ങളൊക്കെ സ്വീകരിച്ചും വീട്ടിലേക്ക് തിരിച്ചെത്തി. വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥിനിപ്പോൾ തൃശൂർ ജില്ലാ കളക്ടറാണ്. തേജസ് ബാംഗ്ലൂരിലെ അച്ഛന്റെ കോച്ചിംഗ് സ്ഥാപനം നോക്കി നടത്തുകയാണ്. റസിയും തേജസും ബാംഗ്ലൂരിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ശേഖരനും ലക്ഷ്മിയും നാദേശ്വരത്ത് തന്നെയാണ്. കാശിയും ജാനിയും എല്ലാ മാസവും അച്ഛനെയും അമ്മയും കാണാൻ വരുമായിരുന്നു. ആദിക്ക് ഗീതയും രണ്ട് പെൺകുട്ടികളുമുണ്ട്. അഹല്യയും അനാമികയും എന്നാണ് അവൻ മക്കൾക്ക് പേരിട്ടത്. അവരെ താഴത്തും തലയിലും വെക്കാതെ കൊണ്ടിറക്കിയാണ് ശേഖരനും ലക്ഷ്മിയും. ദത്തനും ദേവകിയും ഇപ്പോൾ നാദേശ്വരത്താണ് താമസം. പ്ലസ് ടു കഴിഞ്ഞ് സച്ചിയ ഡിഗ്രിക്ക് ബാംഗ്ലൂരിലാണ് ചേർത്തത്. അവൻ തേജസിനും റസിക്കുമൊപ്പമാണ് താമസം. കാശിയും ജാനിയും വീട്ടിലെത്തിയതുകൊണ്ട് എല്ലാവരും നാദേശ്വരത്തുണ്ട്. രാവിലെ കാശി മെറൂൺ നിറത്തിലുള്ള ഷർട്ടും കസവും കൊണ്ടും കൊടുത്ത് വെളിയിലേക്ക് ഇറങ്ങി.
അച്ഛാ,
അവൻ ബുള്ളറ്റിൽ നിന്ന് അകത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു. ശേഖരൻ അവന്റെ അതേ നിറമുള്ള മെറൂൺ ഷർട്ടും കസവും കൊണ്ടും ധരിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. അവന്റെ മുമ്പിൽ നിന്ന് മുട്ടുമടക്കി കുത്തി ശേഖരൻ മീശ വിരിച്ചു. കാശിയും മീശ വിരിച്ച് അച്ഛനെ നോക്കി കണ്ണിറുക്കി ചിരിച്ചു. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം പൂവണിയാൻ അവൻ തെരഞ്ഞെടുത്ത ദിവസം. ശേഖരൻ അവന്റെ പുറകിൽ കയറിയിരുന്നു. അച്ഛനെയും പുറകിലിരുത്തി ബുള്ളറ്റിൽ പോകുമ്പോൾ ജാനിയും വീട്ടിലുള്ളവരും അവരോട് കൈവീശി കാണിച്ചു. നാട്ടിലൂടെ അച്ഛനെ പുറകിലിരുത്തി പോകുമ്പോൾ അവന്റെ മനസ്സിലെ ആനന്ദത്തിന് അതിരില്ലായിരുന്നു. ശേഖരൻ മകന്റെ ചുമലിൽ അഭിമാനത്തോടെ പിടിച്ചിരുന്നു. വഴിനീളെ കാണുന്നവർ അവരോട് സംസാരിക്കുകയും സെൽഫി എടുക്കുകയും ചെയ്തു. അച്ഛനൊപ്പം കടൽ തീരത്തോട് നടക്കുമ്പോൾ കാശി അയാളെ ചേർത്ത് പിടിച്ച് തോളിൽ കൈയിട്ടു. ശേഖരൻ മകന്റെ തോളിൽ തിരിച്ചും കൈയിട്ടു. അയാളെയും കൊണ്ട് കാശി ബുള്ളറ്റിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു. അച്ഛനും മകനും മാത്രമുള്ള നിമിഷങ്ങൾ. അയാളോടൊപ്പം നിന്ന് അവൻ ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുത്തു. സോഷ്യൽ മീഡിയകളിൽ അവൻ ഫോട്ടോസ് പങ്കുവച്ചതും നിമിഷങ്ങൾക്കകം ഫോട്ടോസും വീഡിയോസും വൈറലായി. നേരം 6 മണിയായപ്പോഴാണ് അച്ഛനും മകനും വീട്ടിൽ തിരിച്ചെത്തിയത്. ദീപാവലി ആയതുകൊണ്ട് എല്ലാവരും അഴകർനാദേശത്തേക്ക് പോയിരുന്നു. കാശിയും അച്ഛനും കുളിച്ച് ഫ്രഷായി. ബുള്ളറ്റിൽ കോവിലകത്തേക്ക് തിരിച്ചു. തുലാമാസത്തിലെ അമാവാസി ദിനമായ ദീപാവലി നാളിൽ കോവിലകം എണ്ണച്ചിരാതുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. കോവിലകത്തിന് മുറ്റത്ത് എല്ലാവരും ദീപങ്ങൾ കത്തിക്കുകയായിരുന്നു. കാശിയും അച്ഛനും കോവിലകത്തിന്റെ പടികൾ കയറി ചെല്ലുമ്പോൾ എല്ലാവരും അവരുടെ അടുത്തേക്ക് വന്നു. അവന്റെ മിഴികൾ ജാനിയെ തേടി. ജാനിക പൂമുഖത്ത് സ്വർണത്താലത്തിൽ നിന്ന് ചിരാതുകളെടുത്ത് നിലത്തേക്ക് വയ്ക്കുകയായിരുന്നു. ജാനി മുഖമുയർത്തി നോക്കുമ്പോൾ വെള്ള ഷർട്ടും കസവും കൊണ്ടും ധരിച്ചിരിക്കുന്ന അവനെ മിഴിവെട്ടാതെ നോക്കി എഴുന്നേറ്റു. മഞ്ഞ പട്ടുടുത്ത് മുടിയിൽ മുല്ലപ്പൂ ചൂടി നാടൻ സുന്ദരിയായാണ് അവൾ നിന്നിരുന്നത്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് അവളെ സാരിയുടുത്ത് കാശി കാണുന്നത്.
അതെ, സുന്ദരിയായിട്ടുണ്ട്.
അവളുടെ കയ്യിൽ നിന്ന് താനം മേടിച്ച് കാശി നിലത്തേക്കിരുന്ന് പറഞ്ഞപ്പോൾ ജാനി മന്ദഹസിച്ചുകൊണ്ട് അവനോട് ചേർന്നിരുന്നു. എല്ലാവരും കോവിലകത്തിന് അകത്തും പുറത്തും ദീപങ്ങൾ കത്തിക്കുകയായിരുന്നു. കുടുംബാംഗങ്ങൾ ഒന്നടങ്കം നടുവിറ്റത്ത് ഒത്തുകൂടി. പാട്ടും നൃത്തവുമായി കാശിയുടെ വിജയം ആഘോഷിച്ചു. അവനതൊക്കെ വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും വീട്ടുകാർ സമ്മതിച്ചില്ലായിരുന്നു. അവന്റെ വിജയം അവർക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ടാക്കിയിരുന്നു. കാശി അവന്റെ കഴുത്തു വരെ വളർത്തിയ മുടിയും താടിയുമെല്ലാം വെട്ടിയൊതുക്കി പഴയ കാശിയെപ്പോലെ ആയിരുന്നു. കാശിയും ഏട്ടന്മാരും തേജസ്സും ഒരുമിച്ചാണ് ഇരിക്കുന്നത്.
കാശി, നെക്സ്റ്റ് മന്ത് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിന്റെ ഡേറ്റ് കൂടി നോക്കിയിട്ട് വേണം ഫിക്സ് ചെയ്യാൻ,
ആദ്യം പറഞ്ഞു.
അടുത്ത മാസം എന്തായാലും നമ്മൾ ഷിംലയിലേക്ക് പോയിരിക്കും. ഡേറ്റ് വെക്കുന്നെങ്കിൽ 20-ാം തീയതി വെക്കണം.
കാശി സൂര്യയുടെ തോളിൽ കൈയിട്ടുണ്ട് പറഞ്ഞു.
ട്രിപ്പിന് ഞാനും ഉണ്ട് കേട്ടോ.
സച്ചി കാശിയുടെ കയ്യിൽ വിരൽ കോർത്തുകൊണ്ട് പറഞ്ഞു.
നിന്നെ കൊണ്ടുപോകുന്നില്ല.
അയ്യടാ, ഞാനും വരും. എന്റെ ഫുള്ള് ചെലവ് കാശിയുടെ എടുക്കും.
സച്ചി അത് പറഞ്ഞ് നേരെ ജാനിയുടെ അടുത്തേക്ക് കൂടി. അവൻ പറഞ്ഞു കേട്ട് വായും പൊളിച്ചിരിക്കുന്ന കാശിയെ ഏട്ടന്മാർ കളിയാക്കി.
ടൂറിന് പോകുമ്പോ അച്ഛനും വരണം.
കൂടെ വരണം കേട്ടോ.
കാശി പറഞ്ഞു,
അയ്യോ ഞാനൊന്നുമില്ല.
ശേഖരൻ മക്കളോട് പറഞ്ഞു,
വീട്ടിലൊരു തരിയെ പോലും നമ്മൾ വെറുതെ വിടില്ല, എല്ലാവരെയും നമ്മൾ കൊണ്ടുപോകും, അല്ലേ ഏട്ടന്മാരെ?
പിന്നെ അല്ല,
കാശിയുടെ ഏട്ടന്മാർ ഒരുമിച്ച് പറഞ്ഞു. കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നതിനിടക്ക് കാശി അച്ഛനോട് പാട്ടുപാടാൻ ആവശ്യപ്പെട്ടു. ആദ്യമില്ലെന്ന് പറഞ്ഞെങ്കിലും അവന്റെ ആഗ്രഹത്തിന് വഴങ്ങി ശേഖരൻ പാടാമെന്ന് പറഞ്ഞു.
നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, അന്ന് നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം.
ശേഖരൻ പാടുന്നിടയിൽ തന്നെ നോക്കുമ്പോൾ ലക്ഷ്മി ലജ്ജയോടെ നേരെ നോക്കിയത് മക്കളെയാണ്. പിന്നെ പറയണോ പൂരം. എല്ലാവരും കൂടി അവരെ രണ്ടാളെയും കളിയാക്കി. ഏഴത്തിമാരുടെ കൂടിയിരിക്കുന്ന ജാനിക ഒരു വേള മുഖം വെട്ടിച്ചതും അവളെ തന്നെ നോക്കുന്ന കാശിയാണ് കണ്ടത്. അവർ പരസ്പരം മനസ്സുകൊണ്ട് പ്രണയിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും ശരീരം കൊണ്ട് അവർ പ്രണയം പങ്കുവച്ചിട്ടില്ല. കാശിയുടെയും ജാനിയുടെയും മിഴികൾ കോർത്തുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് ചാർലി നാളെ രാവിലെ ഷാർജയിൽ പോകുമെന്ന് പറഞ്ഞത് കാശി ഓർത്തത്. ചെറിയൊരു പാർട്ടിയും ചാർലി ഒരുക്കിയിരുന്നു. കാശി തിണ്ണയിൽ എഴുന്നേറ്റപ്പോൾ ജാനി അവന്റെ അടുത്തേക്ക് വന്നു. കാശി അവളോട് ചാർലിയുടെ വീട്ടിൽ പോകേണ്ട കാര്യം പറഞ്ഞു. ഞാനും വരട്ടെ കാശിയേട്ടാ. കാശി അവളെയും കൂട്ടി പുറത്തേക്ക് നടക്കുമ്പോഴാണ് സ്ത്രീയും ജോയും അവരുടെ കുഞ്ഞുവാവ ഇസഹാക്കും അങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ ചാർലിയുടെ വീട്ടിൽ നിന്ന് വരുന്നത്, നീ വേഗം ചെല്ലു കാശി, അവൻ നിന്നെ കാത്തിരിക്കുകയാണ്. കാശിയും ജാനിയും ഇസഹാക്കിനെ എടുത്ത് കൊഞ്ചിക്കുകയായിരുന്നു. ഞങ്ങൾ പോവാം, നിങ്ങൾ അകത്തേക്കില്ലേ, എല്ലാവരും ഉണ്ടവിടെ. ജാനിയെ ചേർത്ത് വിളിച്ചിരിക്കുന്ന സ്ത്രീയുടെ കവളിൽ തട്ടി കാശി ജോയോടായി പറഞ്ഞു. എണ്ണ ചിരാതുകൾ നിറഞ്ഞിരിക്കുന്ന ദീപങ്ങൾക്ക് നടുവിലുള്ള വഴിയെ കാശി അവളുടെ കൈ പിടിച്ചിറങ്ങി. ബുള്ളറ്റിലേക്ക് കയറി അവളെ കാശി അടുത്തേക്ക് വലിച്ച് അവനിലേക്ക് ചേർത്തിരുത്തി. ചാർലിയുടെ വീട്ടിൽ പോയി തിരിച്ചു മടങ്ങുമ്പോൾ മഴ തോരാതെ പെയ്യാൻ തുടങ്ങി. രണ്ടുപേരും നന്നായി നനഞ്ഞിരുന്നു. പാടത്തിന്റെ നടുവിലൂടെയുള്ള റോട്ടിലൂടെ അവരുടെ ബുള്ളറ്റ് പോയിക്കൊണ്ടിരുന്നു. ഇടിവെട്ടിയപ്പോൾ ജാനി അവൻ ഇറുകെ കെട്ടിപ്പിടിച്ചു. കാശി അവളുടെ കൈവിരൽ കോർത്തു പിടിച്ച് പേടിക്കണ്ടെന്ന് പറഞ്ഞു. വീടിന് മുമ്പിലൂടെയുള്ള റോഡിലൂടെയാണ് കോവിലകത്തേക്ക് പോവുക. മഴ മൂടിയപ്പോൾ അവർ കോവിലകത്തേക്ക് പോവാതെ നാദേശ്വരത്തേക്ക് പോയി. ജാനി ബുള്ളറ്റിൽ നിന്നിറങ്ങി. തണുത്ത് വിറക്കുന്ന അവളെയും കൊണ്ട് അവൻ വീട്ടിലേക്ക് കയറി. റൂമിലെത്തിയപ്പോൾ ജാനിയുടെ തലമുടിയിലെ മുല്ലപ്പ് അഴിച്ചു മാറ്റി കാശി അവളുടെ മുടി തുവർത്തി കൊടുത്തു. ജാനി അവൻ തല തുവർത്തി തരുമ്പോൾ അവന്റെ നനഞ്ഞ ഷർട്ട് അഴിച്ചു മാറ്റി. പരസ്പരം നോക്കുമ്പോൾ രണ്ടുപേർക്കും എന്നുമില്ലാത്ത നോട്ടമൊക്കെ മിഴിയിൽ വിടരാൻ തുടങ്ങി.
വേഗം ഡ്രസ്സ് മാറി വായോ, കോവിലത്തേക്ക് പോകണം,
അവൻ തല തുവർത്തിക്കൊണ്ട് ജാനിയോട് പറഞ്ഞു. ജാനി തലയാട്ടി നേരെ ബാത്റൂമിലേക്ക് പോയി.
അയ്യോ കാശിട്ടാ,
അവളുടെ സ്വരം ബാത്റൂമിൽ നിന്ന് കേട്ടതും കാശി അങ്ങോട്ട് ഓടിച്ചെന്നെങ്കിലും അവൻ ഡോർ തുറക്കാൻ മടിച്ചു നിന്നു. അവൾ വീണ്ടും വിളിച്ചപ്പോൾ കാശി എന്തിനെന്നറിയാതെ ഡോറിൽ കയ്യമർത്തി നിന്നു.
ജാനി എന്തു പറ്റി?
ഡോർ അടച്ചിട്ടുള്ള കാശിയേട്ട, ഇങ്ങോട്ട് വാ, ഞാൻ ഡ്രസ്സ് ധരിച്ചേനെ നിൽക്കുന്നു.
കാശി ഡോർ പതിയെ തുറന്നോക്കുമ്പോൾ അവൾ ഷവറിനടിയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്.
എന്തു പറ്റി?
ഞാനൊന്ന് വീണു കാശിയേട്ട.
അയ്യോ എന്തെങ്കിലും പറ്റിയോ?
തന്റെ കൈ പിടിച്ച് എഴുന്നേൽക്കുന്ന ജാനിയോട് അവൻ ചോദിച്ചു.
ഏയ് കുഴപ്പമില്ല.
അവരുടെ മേലേക്ക് ഷവറിൽ നിന്ന് വെള്ളം വീണുകൊണ്ടിരുന്നു. അവളെ ചുറ്റിപ്പിടിക്കാൻ വേണ്ടി കാശിയുടെ കൈകൾ അവളുടെ വയറിലൂടെ ചുറ്റിയപ്പോൾ ജാനിയുടെ കൈ അവന്റെ ചുമലിൽ അമർന്നു. ജാനിയും കാശിയും വീണ്ടും നടക്കാൻ തുനിയവേ നിലത്ത് കാൽവഴുതി അവർ ബാത്ത്ടബിലേക്ക് വീണു. വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ ജാനി തണുത്ത് വിറക്കുകയായിരുന്നു. കാശി അവളെയും പൊക്കിയെടുത്ത് ബാത്റൂമിന് വെളിയിലേക്ക് നടന്നു. അവളെ ബെഡിലിരുത്തി കാശി മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് ടവൽ കൊണ്ട് അവളുടെ മുടി തുവർത്തി കൊടുക്കാൻ തുടങ്ങി. തോളിൽ കിടക്കുന്ന അവളുടെ മുടി അവൻ മാറ്റവേ ജാനിയുടെ തോളിൽ നിന്ന് സാരി അഴിഞ്ഞു വീണു. രണ്ടുപേരും ആകെ വല്ലാതായി. പെട്ടെന്ന് ഇടിയുടെ ശബ്ദം കേട്ടതും ഞെട്ടലോടെ ജാനി അവന്റെ ചുമലിൽ പിടിച്ച് അവളിലേക്ക് ചേർന്നു. മുട്ടുകുത്തിയിരിക്കുന്ന കാശിയുടെ മുഖം അവളുടെ അണിവയറിൽ അമർന്നു. അവളുടെ മേനിയിൽ നിന്നറിഞ്ഞ സുഗന്ധം അവന്റെ ഉള്ളിലെ വികാരങ്ങളെ ചൂട് പിടിപ്പിച്ചു. കാശിയുടെ ചുണ്ടുകൾ അവളുടെ വയറിൽ ഇഴഞ്ഞു. ജാനി മിഴികളടച്ച് ബെഡിലേക്ക് വീണു. അവൻ വിറക്കുന്ന അവളുടെ ചുണ്ടുകളെ തേടിപ്പോയി. ഒരേ പുതപ്പിനുള്ളിൽ കിടക്കുമ്പോൾ നനവുള്ള തന്റെ മേനിയിലൊഴുകുന്ന അവന്റെ ചുണ്ടുകളോടും കൈകളോടും അവൾക്ക് പ്രണയം കൂടി. ഒരിക്കലും നടക്കില്ലെന്ന് ഇരുവരും കരുതിയ നിമിഷമാണ് ഇപ്പോൾ പൂവണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഉടലുകൾ തമ്മിൽ പ്രണയമറിയിച്ചു. കിതപ്പുകൾ കെട്ടടങ്ങിയപ്പോൾ തന്റെ വിയർത്ത നെഞ്ചിലേക്ക് കാശി അവളെ ചേർത്ത് പിടിച്ചു. ജാനി മിഴികളടച്ച് അവനിറുകെ പുണർന്നു. ജാനി അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ പതിപ്പിച്ചു. ജാനി നാണത്തോടെ മന്ദഹസിച്ചു. ജാനി അവനോട് പറയാൻ തുടങ്ങി, മനസ്സുകൊണ്ട് പ്രണയിച്ചിരുന്നെങ്കിലും നമ്മൾ ഒരിക്കലും ശരീരം പങ്കുവച്ചിരുന്നില്ല. യാത്രകൾ മാത്രമായി നമ്മുടെ ഒഴിവു സമയങ്ങൾ നീങ്ങി. അല്ലാത്തപ്പോൾ ഫെഡറേഷൻ കപ്പിന്റെ പ്രാക്ടീസും തിരക്കും. കിതപ്പുകൾ കെട്ടടങ്ങി ഈ നെഞ്ചിൽ ചേരാൻ ഒരുപാടായി ആഗ്രഹിച്ചിരുന്നു. ഇന്ന് നീ എന്നിൽ അലിഞ്ഞപ്പോൾ ആ ലഹരിയിൽ നിന്ന് ഇനിയൊരിക്കലും മോചനം വേണ്ടെന്ന് തോന്നി. നമ്മുടെ പ്രണയം പൂർണ്ണമായതുപോലെ വിവാഹം കഴിഞ്ഞുള്ള പ്രണയത്തിന് ഇങ്ങനെയൊരു മുഖമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. താങ്ക്സ്. നമ്മുടെ പ്രണയം പൂർണ്ണമായതുപോലെ. അവന്റെ അതിർത്തിൽ ചുംബിച്ചുകൊണ്ട് അവൾ മുഴിഞ്ഞു. കാശി അവളുടെ മിഴികളെ നോക്കി പറയാൻ തുടങ്ങി, പ്രണയം ശാന്തമായ ലഹരിയാണ്. വിശ്വാസവും കാമവും കരുണയും സ്നേഹവും നിറഞ്ഞതാണ്. സ്നേഹവും കരുണയും സുരക്ഷയും അവസാന ശ്വാസം വരെ അണയാത്ത ദീപം പോലെ നിലനിൽക്കണം. ആത്മാർത്ഥമായിരിക്കണം പ്രണയം. ഇണയ ഹൃദയത്തിന്റെ മിടിപ്പ് തീരുന്ന നിമിഷം വരെ കൈവിടാതെ ഇരിക്കുന്നതാണ് യഥാർത്ഥ പ്രണയം. അതുപോലെ നിന്നെ ഞാൻ എന്നുടലിനോട് ചേർത്തിരിക്കുന്നു. എന്നിൽ നിന്നൊരു മുക്തി നിനക്ക് ഞാൻ തരില്ല ജാനിക. നിന്നിൽ അലിയാൻ കൊയിച്ച നീർത്തുള്ളികളാണ് ഞാൻ. ആ എനിക്ക് നിന്നിൽ നിന്ന് മുക്തനാവേണ്ട കാശി. അവളുടെ വാക്കുകൾ ശ്രവിച്ച കാശി അവളെ ഒന്നുകൂടെ അരികിലേക്ക് ചേർത്തു. അവളുടെ താടിയിൽ മൃദുവായി ചുംബിച്ചുകൊണ്ട് അവളിലേക്ക് വീണ്ടും ഒരു യാത്ര നടത്തി. പ്രണയത്തിന്റെ യാത്ര എന്നും കഥയുടെ അവസാനം പറയുന്ന ഒരു വാക്കാണ്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. എന്നാൽ വളരെ വിഷമത്തോടെ ഞാൻ ആ വാക്കുകൾ മാറ്റുകയാണ്. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം. നാളത്തെ ക്ലൈമാക്സിൽ നിങ്ങൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി സുജിഷയോട് ചോദിക്കേണ്ട കാര്യങ്ങൾ കമൻ്റ് ചെയ്യാം. നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം സുജിഷയുടെ ഒഴിവു സമയം അനുസരിച്ച് മറുപടി നൽകുന്നതായിരിക്കും. എനിവേ, ഏവർക്കും ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് പുതുവത്സര ആശംസകൾ.